إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد فقد أخرج الإمام البخاري رحمه الله في صحيحه أن عبد الله بن عمر بن الخطاب رضي الله عنهما قال قال رسول الله عليه الصلاة والسلام بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت ബഹുമാനം ഉള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് കടന്നു ചെല്ലുന്നവരാണ്. പരിശുദ്ധമായ റമദാൻ മാസം എന്താണെന്നും അതിന്റെ ഫളാഇലുകൾ എന്താണെന്നും ധാരാളമായി കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ് ഞാനും നിങ്ങളും. പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഞ്ച് അടിസ്ഥാനങ്ങളിൽ ഒരു അടിസ്ഥാനമാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീൻ നിലനിൽക്കുന്നത് അഞ്ച് വിഷയങ്ങളിലാണ്, ഇസ്ലാം നിലനിൽക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാണ്. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ, ഷഹാദത്തിലാണ് ഒന്നാമതായിട്ട് അതിന്റെ അടിസ്ഥാനം. ഷഹാദത്ത് കഴിഞ്ഞാൽ ദീൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അത് നമസ്കാരത്തിനാണ്. നമസ്കാരത്തിനാണ് ഷഹാദത്ത്. രണ്ടാമത്തേത് നമസ്കാരം, മൂന്നാമത്തേത് സൗമാണ്, റമദാൻ മാസത്തിൽ നോമനുഷ്ഠിക്കുക, നാലാമത്തേത് സകാത്താണ്, അഞ്ചാമത്തേത് ഹജ്ജാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കും, പ്രവാചകനെ എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും, അൽ ഇസ്ലാമു അൻ തുഅ്മിന ബില്ലാഹി വമലായികതി, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വതുഖീമ സ്വലാത വതുഖതിയ സകാത വതസൂമ റമളാൻ വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കും, ഇസ്ലാം എന്നാൽ അഞ്ച് കാര്യങ്ങളാണ്, അതിൽ ഒന്നായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിനെ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ എണ്ണി. റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ വാജിബാക്കിയ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഫർളാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഫർളാക്കിയിരിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒരു സ്തംഭം നിലകൊള്ളുന്നത് ഈ മാസമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച്, അതിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച്, അതിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് നമ്മൾക്ക് അറിയണം, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജുമാ ഖുതുബ എന്നാൽ ശരിക്കും അത് എങ്ങനെയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൽമ് പഠിപ്പിക്കാനുള്ള ഒരു മജ്‌ലിസോ അല്ല, മറിച്ച് അത് വഅളാണ്, നസീഹത്താണ്, ആൾക്കാർക്ക് ഉപദേശവും ആൾക്കാർക്ക് നസീഹത്തുകളും നൽകാനുള്ള ഒരു അവസ്ഥയാണ് ജുമാ ഖുതുബ. അതാണ് ശരീഅത്തിൽ ജുമാ ഖുതുബ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർ ആകെ ദീൻ കേൾക്കുന്നത് ജുമാ ഖുത്ബയിൽ മാത്രമാണ്. കാരണം എന്തെന്നാൽ ദുനിയാവിന്റെ ശുഗറുകളിലായി ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ പഠിക്കുവാനോ ശരീഅത്തിന്റെ അഹ്കാമുകൾ അറിയാനോ ആർക്കും നേരമില്ല. എല്ലാവരും ദുനിയാവിന്റെ പുറകിലാണ്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട റമദാനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വാജിബാക്കിയ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. എല്ലാവരും വളരെ നന്നായി ശ്രദ്ധിക്കണം, നന്നായി അറിയണം, നന്നായി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നന്നായി അടുക്കാനും ഞാൻ നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അത്തരത്തിലുള്ള നല്ല ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് അല്ലെങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് എനിക്കും നിങ്ങൾക്കും വാജിബാക്കിയത് ഹിജ്റ രണ്ടാം വർഷത്തിലാണ്. ഹിജ്റ രണ്ടാം വർഷം ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ നോമ്പ് നിർബന്ധമാക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹുൽ മുഹദ്ദബിൽ പറയുന്നു, സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ തിസ്അ സിനീൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചത് 9 കൊല്ലക്കാലമായിരുന്നു. 9 കൊല്ലത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു. ലിഅന്നഹു ഫുറിദ ഫീ ശഹ്രി ശഅബാൻ ഫീ സനത്തി സാനിയത്തി മിനൽ ഹിജ്റ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ നോമ്പിനെ ഉമ്മത്തിനെ വാജിബാക്കിയത് ശഅബാൻ മാസത്തിൽ ഹിജ്റ രണ്ടാം വർഷത്തിലാണ്. ഹിജ്റ രണ്ടാം വർഷത്തിലാണ് അല്ലാഹു ഉമ്മത്തിന്റെ റമളാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്. റമളാന്റെ നേരെ മുമ്പുള്ള മാസമായ ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ആദ്യമായി റമളാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത്. وتوفي النبي عليه الصلاه والسلام في شهر ربيع الاول صلى الله عليه وسلم تمام ربيع الاول ما سمعنا مرنപ്പെട്ടത് سنه 11 سنه 11 من الهجره هجره 11 വർഷം صلى الله عليه وسلم تمام ربيع الاول മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഉമ്മത്തിന് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജ്റ രണ്ടാമത്തെ വർഷമാണ്. صلى الله عليه وسلم تمام മൊത്തത്തിൽ 9 വർഷക്കാലം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹൽ മുഹദ്ദബിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഉമ്മത്തിന് എപ്പോഴാണ് നോമ്പ് വാജിബാക്കിയത് എന്ന്. അത് ഹിജ്റ രണ്ടാമത്തെ വർഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിന് റമളാനിലെ നോമ്പ് വാജിബാക്കുന്നതിന്റെ മുമ്പ് അവർക്ക് വാജിബാക്കിയിട്ടുണ്ടായിരുന്ന നോമ്പായിരുന്നു ആഷുറായിന്റെ നോമ്പ്. ആഷുറായിന്റെ നോമ്പ് എല്ലാവർക്കും അറിയാം, മുഹറം പത്തിനെ മുസ്ലിം സമുദായം അനുഷ്ഠിക്കുന്ന നോമ്പാണ് ആഷുറായിന്റെ നോമ്പ്. റമളാനിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് വാജിബാക്കിയ നോമ്പ് ആഷുറായിന്റെ നോമ്പാണ്. ഐഷ ബിന്തു റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം അമറ ബിസിയാമി ആഷുറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളോട് ആഷുറാ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു. ഫലമ്മ ഫുറിദ റമളാൻ, റമളാൻ മാസം റമളാനിൽ നോമ്പ് വാജിബാക്കിയപ്പോൾ കാന മൻ ശാഅ സ്വാം വ മൻ ശാഅ അഫ്ത്വർ, നോമ്പ് ആഷുറായിന്റെ നോമ്പ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇഷ്ടമുള്ളവർക്ക് ഒഴിവാക്കാം എന്ന രീതിയിലായി മാറി. അപ്പോൾ വിശുദ്ധമായ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വാജിബാക്കുന്നതിന് മുമ്പ് ഈ ഉമ്മത്തിന്റെ വാജിബായിരുന്ന നോമ്പ് മുഹറം പത്തിന് അനുഷ്ഠിക്കുന്ന ആഷുറായിന്റെ നോമ്പാണ്. ആഷുറായിന്റെ നോമ്പ് അതിനുശേഷം റമളാൻ വാജിബാക്കിയതിന് ശേഷം അതിന്റെ ഫർളിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുകയും ആഷുറായിന്റെ നോമ്പ് മുസ്തഹബ്ബാക്കുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഈ ഉമ്മത്തിന് റമളാൻ മാസത്തിലെ നോമ്പ് വാജിബാക്കിയതിന് ശേഷം മുസ്ലിമുകൾക്ക് നോമ്പ് ഇത്തരത്തിലായിരുന്നു, നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നോമ്പ് അനുഷ്ഠിക്കാം, നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്തവർക്ക് വല്ല രീതിയിലും ബുദ്ധിമുട്ടുള്ളവർക്ക് നോമ്പ് അനുഷ്ഠിക്കാതെ ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകാം, അതവർക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമായിരുന്നു. അതല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന റുഖ്സകളെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാം, രോഗിക്ക് നോമ്പ് ഒഴിവാക്കാം എന്ന റുഖ്സയല്ല, മറിച്ച് ആദ്യമായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ സഹാബികൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ അല്ലാഹു നോമ്പ് വാജിബാക്കിയ സന്ദർഭത്തിൽ അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഇഷ്ടമുള്ളവർക്ക് നോമ്പ് അനുഷ്ഠിക്കാം, ഇഷ്ടമുള്ളവർക്ക് നോമ്പ് അനുഷ്ഠിക്കാതെ അതിന്റെ പകരമായിക്കൊണ്ട് ഒരു മിസ്കീനിന്, ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. ഇളവാക്കാം. അങ്ങനെ ഒരു ഇളവ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അതാണ് സൂറത്തുൽ ബഖറയിലെ 154-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഅലല്ലദീന യുസീഖൂനഹു ഫിദ്യതുൻ തഅാമു മിസ്കീൻ. നോമ്പെടുക്കാൻ വേണ്ടി നെരുക്കമുള്ള ആൾക്കാർക്ക്, ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് നോമ്പെടുക്കാതെ ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് രണ്ട് അവകാശം അള്ളാഹു നൽകി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുകയും അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം നൽകിയിരുന്ന ഈ ഒരു അവകാശം എടുത്തു കളയുകയും, നോമ്പ് കാലത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തന്നെ എടുക്കണമെന്ന് പറയുകയും ചെയ്തു. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫമൻ ശഹിദ മിൻകും അശ്ഹറ ഫലിയസും, ആരെങ്കിലും ആ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ നോമ്പ് തന്നെ എടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുന്നവർക്ക് നോമ്പെടുക്കാം, നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആൾക്കാർക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു അവകാശമുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ഇമാം ഇബ്നു അബീ ലൈല റഹിമഹുല്ലാ പറയുന്നു, ഹദ്ദസന അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സഹാബത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, നസല റമളാൻ, റമളാൻ മാസം ഇറങ്ങിയപ്പോൾ, ശുഖ അലൈഹിം, അവർക്കത് ബുദ്ധിമുട്ടായി. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി. فكان من اطعم كل يوم المسكين ترك الصوم ആരെങ്കിലും എല്ലാ ദിവസവും ഒരു മിസ്കീനെ ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ അന്നത്തെ ദിവസം നോമ്പ് ഒഴിവാക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു അബീ ലൈല റഹിമഹുല്ലാ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് രണ്ടവകാശമുണ്ടായിരുന്നു, ഇഷ്ടമുള്ളവർക്ക് നോമ്പെടുക്കാം, ഇഷ്ടമുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം നൽകാം, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ആ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നീക്കിക്കളയുകയും, ആരെങ്കിലും ഈ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിർബന്ധമായും അവൻ നോമനുഷ്ഠിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത് ഇറക്കുകയും ആദ്യം ഇറങ്ങിയ ആയത്തിന്റെ വിധിയെടുത്ത് മാറ്റുകയും ചെയ്തു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനെയായിരുന്നു അവർക്ക് നോമ്പുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന വേറൊരു പ്രത്യേകതയായിരുന്നു, അവർക്ക് നോമ്പ് ആരംഭിക്കൽ രാത്രിയിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നോമ്പ് ആരംഭിക്കൽ തുലൂഉൽ ഫജ്റിലാണ്. ഫജ്ർ എപ്പോഴാണോ, സുബ്ഹിന്റെ സമയം എപ്പോഴാണോ ആവുന്നത്, ആ സന്ദർഭത്തിലാണ് നമ്മൾക്ക് നോമ്പ് വാജിബാവുക. പക്ഷെ അന്നത്തെ കാലഘട്ടത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മുമ്പുള്ളവരെ സംബന്ധിച്ചല്ല, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് പ്രാരംഭ കാലഘട്ടത്ത് അവർക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ, അവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലാണ് നോമ്പ് ആരംഭിക്കുക. അതിന്റെ സമയം ഏതാണെന്നാൽ, ഒരു വ്യക്തിയെ ഇശാ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് ആരംഭിച്ചു. അല്ലെങ്കിൽ ഒരു വ്യക്തി ഉറങ്ങിപ്പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് ആരംഭിച്ചു. ഏത് സമയം അവൻ ഉറങ്ങട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് ആരംഭിച്ചു. അപ്പോൾ ഒന്നിക്കൽ ഉറക്കം അല്ലെങ്കിൽ ഇശാ നമസ്കാരം, ഈ രണ്ടാണൊന്ന് ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിച്ചാൽ അവന്റെ ഒരു ദിവസത്തെ നോമ്പ് ആരംഭിച്ചു. നമ്മളെപ്പോലെ സുബ്ഹ് മുതലായിരുന്നില്ല അവരുടെ നോമ്പ്. ഇതിനെ സംബന്ധിച്ച് ബറാ ബിൻ ആസിം റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അസ്ഹാബു മുഹമ്മദ് ഇദാ കാന റജുലു സായിമൻ ഫഹളറൽ ഇഫ്താർ ഫനാമ ഖബ്ല അൻ യഫ്തിർ ലം യാകുൽ ലൈലതഹു വലാ യൗമഹു ഹത്താ യംസി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം, അതിൽ ഒരു വ്യക്തി നോമനുഷ്ഠിച്ചാൽ വൈകുന്നേരം അയാൾ നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് അഥവാ ഉറങ്ങിപ്പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നോമ്പ് മുറിക്കാൻ വേണ്ടി പാടില്ല. നോമ്പ് മുറിക്കാൻ വേണ്ടി പാടില്ല, കാരണം അയാൾ ഉറങ്ങിയതോടുകൂടി അയാളുടെ രണ്ടാമത്തെ ദിവസത്തെ നോമ്പ് ആരംഭിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ലായിരുന്നു. അത് സഹാബികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഖൈസ് ബിൻ സർമത്തൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇത്തരത്തിൽ നോമ്പനുഷ്ഠിച്ചു. ഖൈസ് ബിൻ സർമ റളിയല്ലാഹു അൻഹു നോമ്പനുഷ്ഠിച്ചു, കാന സ്വായിമൻ, ഒരു ദിവസം നോമ്പുകാരനായിരുന്നു. ഫലമ്മാ ഹളറൽ ഇഫ്താർ, അങ്ങനെ നോമ്പ് മുറിക്കുന്ന സമയമായപ്പോൾ, അത ഇംറാഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അരികിലേക്ക് വന്നു. വൈകുന്നേരം നോമ്പ് കുറിക്കാനായപ്പോൾ ഭാര്യയുടെ അരികിലേക്ക് വന്നു. ഫഖാലലഹാനക്ക് ഭാര്യയോട് ചോദിച്ചു, അഇന്ദതി തഅം, നിന്റെ അടുക്കൽ കഴിക്കാൻ വേണ്ടി വല്ല ഭക്ഷണവുമുണ്ടോ, എനിക്ക് നോമ്പ് കുറിക്കണം, എനിക്ക് നോമ്പ് കുറിക്കണം, കഴിക്കാൻ വേണ്ടി വല്ല ഭക്ഷണവുമുണ്ടോ. ഖാലത്, ഖൈസ് ബിൻ സർമത്തൽ അൻസാരി റളിയല്ലാഹു അൻഹുവയുടെ ഭാര്യ പറഞ്ഞു, ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, വലാകിൻ അൻസറിഹ് ഫഅത്ലുബ്ലക്, ഞാൻ പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരാമെന്ന് ഖൈസ് ബിൻ സർമത്തൽ അൻസാരി റളിയല്ലാഹു അൻഹുവയുടെ ഭാര്യ പറഞ്ഞു. അങ്ങനെ ആ മഹദി പുറത്തേക്ക് പോയി ഭക്ഷണം അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴതാഹു ക്ഷീണത്താൽ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം ഒന്നും കഴിച്ചില്ല, അദ്ദേഹം നോമ്പ് മുറിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, പക്ഷേ യാതൊരു നിവൃത്തിയുമില്ല. രണ്ടാമത്തെ നോമ്പാരംഭിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭക്ഷിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടോടുകൂടി അള്ളാഹുവിന് വേണ്ടി സബ്ർ ചെയ്ത് രണ്ടാമത്തെ ദിവസത്തെ നോമ്പും അവർ നോമ്പ് മുറിക്കാതെ തന്നെ ആവർത്തിച്ചു, നോമ്പ് മുറിക്കാതെ തന്നെ എടുത്തു. അങ്ങനെ പിറ്റേന്ന് ഉച്ചയായപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അദ്ദേഹത്തിന്റെ ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോയിക്കൊണ്ട് സഹാബികൾ പറഞ്ഞു, പ്രവാചകനെ ഇത്തരത്തിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്, നോമനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അഥവാ ഉറങ്ങിപ്പോവുകയോ ഇശാ നമസ്കരിക്കുകയോ ചെയ്താൽ നോമ്പ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ദീർഘമായ സമയമാണ്, സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് സഹാബികൾ പോയിക്കൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, റഹില്ല ലകും ലൈലത്തു സിയാമി അർഫതു ഇലാ നിസാഇകും, ഇനി മുതൽ നോമ്പിന്റെ രാത്രിയിൽ നിങ്ങൾക്ക് ഭാര്യയുമായി ബന്ധപ്പെടാം, രാത്രിയല്ല നിങ്ങൾക്ക് നോമ്പ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ അല്ലാഹു ആയത്തിറക്കി, വകുലു വഷ്റബു ഹത്താ യതബയ്യന ലകും അൽഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ, ഫജറിന്റെ സമയമാവുന്നതുവരെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് തിന്നാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ അവതരിപ്പിച്ചു. അങ്ങനെ അവർക്കുണ്ടായിരുന്ന നിയമമായ ഒന്നിക്കൽ ഉറക്ക് അല്ലെങ്കിൽ ഇശാ നമസ്കാരം മുതൽ നോമ്പ് തുടങ്ങും എന്ന രീതി അവർക്ക് മാറ്റുകയും ഫജർ മുതൽ തന്നെ നമ്മൾക്കിന്ന് ഉള്ളതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജർ മുതൽ മഗ്രിബ് വരെ അവരുടെ സമയം നിശ്ചയിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ അല്ലാഹു ആയത്തിറങ്ങിയതിനെ സംബന്ധിച്ച് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഫരിഹു ബിഹാ ഫറഹൻ ശദീദ, ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ വളരെയധികം സന്തോഷിച്ചു എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു സഹാബത്തിന്റെ കാലഘട്ടത്തിൽ, പ്രാരംഭ ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള നോമ്പ്. അതിനുശേഷമാണ് ഈ കാണുന്ന കോലത്തിൽ നോമ്പായി ചേർന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നിഅമത്താണ് ഈ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ഔദാര്യവുമാണ് ആ ഒരു കാര്യം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അതിന്റെ പേര് വരാൻ കാരണം, റമദാൻ എന്ന് പേര് വരാൻ കാരണം, അതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പഴയ കാലഘട്ടങ്ങളിൽ അറബികൾ ഓരോ മാസത്തിന്റെ പേരിടുന്ന സന്ദർഭത്തിൽ ചില മാസങ്ങൾക്ക് ഏത് മാസത്തിലാണോ ഏത് സമയത്തിലാണോ ആ മാസം വന്നു ചേരുന്നത് ആ സമയത്തിന്റെ പേരാണ് ആ മാസത്തിനിടുക. എന്ന് പറഞ്ഞാൽ ചൂട് കാലമാണെങ്കിൽ ആ ചൂടിന് യോജിക്കുന്ന രീതിയിൽ, തണുപ്പ് കാലമാണെങ്കിൽ ആ തണുപ്പിന് യോജിക്കുന്ന രീതിയിൽ, അങ്ങനെയാണ് അറബികൾ പേരിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ റമദാൻ മാസം, നോമ്പിന്റെ മാസം അവർക്ക് വന്നെത്തിയത് അല്ലെങ്കിൽ റമദാൻ മാസം അവർക്ക് വന്നെത്തിയത് വളരെ ശക്തമായ ചൂടുള്ള സമയത്താണ്. അങ്ങനെയാണ് അവർ റമള് എന്ന് പറഞ്ഞാൽ അറബിയിൽ ചുട്ടുവഴുക്കുക, വളരെ കഠിനമായ ചൂട് എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്ന് റമദാൻ എന്ന പേര് അവർ അങ്ങനെയാണ് ഈ മാസത്തിനിട്ടത്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നർത്ഥമുണ്ട്, കരിച്ചു കളയുക. അപ്പോൾ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം എന്ന അർത്ഥത്തിലാണ് റമദാൻ എന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഈ അഭിപ്രായം ദുർബലമാണ്. കാരണം ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ റമദാൻ എന്ന പേര് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ശക്തമായ ചൂടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അറബികൾ ഈ മാസത്തിന് ആദ്യം പേരിടുമ്പോൾ ശക്തമായ ചൂടുള്ള അവസരമായിക്കൊണ്ടാണ് അവർ റമദാൻ എന്ന പേര് ഈ ഒരു മാസത്തിലിട്ടതായി ഇമാം ഹസ്സലാനി റഹിമഹുള്ള പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല ആൾക്കാരും പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് റമദാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമാണ്, അള്ളാഹുവിന്റെ ഒരു പേരാണ് റമദാൻ എന്ന് പല ആൾക്കാരും പ്രചരിപ്പിക്കാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ഇബ്നു അദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അത് തെളിവായി കൊണ്ട് ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞു, ഇന്ന റമദാന ഇസ്മുല്ലാ, റമദാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണ് എന്ന ഹദീസാണ് അവർ അതിന് തെളിവായി പഠിക്കുന്നത്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം ഖുർത്തുബി റഹിമഹുള്ള മുജാഹിദ് ഇബ്നു ജബർ എന്ന് പറയുന്ന താബിഈൻ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസറിൽ കാണാം, മുജാഹിദ് ഇബ്നു റഹിമഹുള്ളാ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ പേരാണ് റമദാൻ എന്ന് ജനങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റമദാൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമായി ഒരൊറ്റ ഹദീസിലോ അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുകളിലോ സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് അത് ഒരു മാസത്തിന്റെ പേരാണ്. ആ പേര് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ റമദാനെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധമായി അറിയുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് നമ്മൾക്ക് നോമ്പ് നിർബന്ധമാവുക? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമനുഷ്ഠിക്കുക. ഫൈൻ ഗുമ്മ അലൈക്കും, നിങ്ങൾ മാസപ്പിറവി കാണാതെ മേഘം മൂടിയ രീതിയിലാണെങ്കിൽ ഫഖ്ദുറു ലഹു സലാസീൻ, നിങ്ങൾ ശഅബാൻ മാസം 30 പൂർത്തിയാക്കുകയും എന്നിട്ട് നിങ്ങൾ റമദാൻ മാസം ആരംഭിക്കുകയും ചെയ്യുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴാണോ മാസപ്പിറവി കാണുന്നത്, ആ സന്ദർഭത്തിലാണ് റമദാൻ മാസം നമ്മൾക്ക് നിർബന്ധമാവുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നോമ്പ് എന്നുള്ളത് നമ്മൾ സാമൂഹികമായി ചെയ്യുന്ന ഒരു ഇബാദത്താണ്, എല്ലാവരും ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും നോമനുഷ്ഠിക്കുന്ന ദിവസം തന്നെ നമ്മൾ നോമനുഷ്ഠിക്കുക. ചില ആൾക്കാർ പുറമെയുള്ള വിദേശ രാഷ്ട്രങ്ങളിലെ നോമ്പെടുക്കുന്ന ദിവസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ നാടുകളിലും നോമനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ നോമ്പെടുക്കും, ചില ആൾക്കാർ നോമ്പെടുക്കാറില്ല. അങ്ങനെ ഒരു ഫിതന മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു ഭിന്നിപ്പ് വരാൻ പല സന്ദർഭങ്ങളിലും ഇവിടെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ആരും ചെയ്യരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം നോമ്പെടുക്കാനാണ്. അതല്ലാതെ ഒരു നാട്ടിൽ അത്തരത്തിൽ ആരും ഫിതനയ്ക്ക് വേണ്ടി മുതിരരുത് എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മാസപ്പിറവി കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയായിരുന്നു. സൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസപ്പിറവി കണ്ടാൽ ഇത്തരത്തിൽ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽയുമ്നി വൽ ഈമാൻ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽയുമ്നി വൽ ഈമാൻ, അല്ലാഹുവേ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പൂർണ്ണമായ ബറക്കത്തോടുകൂടി നമ്മളിലേക്ക് അവതരിപ്പിക്കണം, പൂർണ്ണമായ ബറക്കത്തോടുകൂടി നമ്മളിലേക്ക് അവതരിപ്പിക്കണം. അതേപോലെ തന്നെ ഈമാനിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യവും നീ നമ്മൾക്ക് നൽകണം. വസ്സലാമത്തി വൽ ഇസ്ലാം, തെറ്റുകളിൽ നിന്ന് അല്ലാഹുവേ നീ നമ്മളെ സംരക്ഷിക്കണം. വൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ദുആ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുള്ളതായി തൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനെ റമദാനിലെ നോമ്പ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാൻ മാസത്തിലെ നിയത്ത് എന്നുള്ളത്. പല ആൾക്കാർക്കും വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ് നിയത്തിനെ സംബന്ധിച്ച്, എങ്ങനെ നിയത്ത് വെക്കും, എങ്ങനെ നിയത്ത് പറയും, അത്തരത്തിൽ പല സംശയങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം നിയത്ത് വളരെ ലഘുവായ ഒരു സാധനമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല അമലുകളെ പരിഗണിക്കുന്നത് നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നിയത്ത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് നാവ് കൊണ്ട് പറയുക എന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പല ആൾക്കാരും ഇന്ന് നോമ്പിന്റെ സാഹചര്യങ്ങളിൽ നവൈത്തു സോമാദിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയത്ത് പറയാറുണ്ട്. വാസ്തവത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിയോ ഇത്തരത്തിൽ നാവ് കൊണ്ട് നിയത്ത് പറഞ്ഞതായി ഒരു തെളിവും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പല പണ്ഡിതന്മാരും നാവ് കൊണ്ട് നിയത്ത് പറയാൻ ബിദഅത്താണ് എന്ന് പറയുന്നുണ്ട്, വിജയത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോമ്പിന് നമ്മൾ യാതൊരു കാരണവശാലും നാവുകൊണ്ട് ഇത്തരത്തിൽ നവൈത്തു സോമാദിൻ എന്ന് പറഞ്ഞ് നിയത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാടുകളിൽ പല പള്ളികളിലും സുബ്ഹാനല്ലാഹ് അവർ നമസ്കാരത്തിന് ശേഷം, തറാവീഹ് നമസ്കാരത്തിന് ശേഷം ജമാഅത്തായിക്കൊണ്ട് നിയത്ത് വെക്കുന്നത് കാണാം. ഇമാമ് പറഞ്ഞു കൊടുക്കും നവൈത്തു സോമാദിൻ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും, ബാക്കിയുള്ള ആൾക്കാർ അത് ഏറ്റു പറയും. അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അത് ഖൈറാണെങ്കിൽ അവരായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നാവ് കൊണ്ട് നിയത്ത് പറയുക എന്നുള്ളത് ശരിയാത്തിൽ ഒരു ഇബാദത്തിനും സ്ഥിരപ്പെട്ടിട്ടില്ല. പല ആൾക്കാരും നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉസ്വല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നിയത്ത് നാവിനെ കൊണ്ട് പറയും. വാസ്തവത്തിൽ അത് തെറ്റാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചില്ല, മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ആ ഉദ്ദേശം, അതിനാണ് ശരിയാത്തിൽ നിയത്ത് എന്ന് പറയുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ നമ്മൾ നിയത്തുള്ളവരായിരിക്കണം. നോമനുഷ്ഠിക്കുന്നു എന്ന നിയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഫർളു നോമിനെ സംബന്ധിച്ചിടത്തോളം രാത്രി തന്നെ അതായത് ഫജ്ർ ഉദിക്കുന്നതിന്റെ മുമ്പ്, സുബ്ഹ് നമസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ നിയത്ത് പറയൽ വാജിബാണ്, നിയത്ത് ഉദ്ദേശിക്കൽ വാജിബാണ്. അതാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യുബയ്യിത്തു സിയാമ ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമ ലഹു, ആരെങ്കിലും നോമ്പ് ഫജ്റിന് മുമ്പ് മനസ്സിൽ നിയത്ത് ചെയ്തില്ല എങ്കിൽ അവന്റെ നോമ്പില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഫജറിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ നിയത്തുണ്ടാവണം. ഇതാണ് ഇമാം അഹ്മദിന്റെയും ഇമാം മാലിക്കിന്റെയും ഇമാം ശാഫിഈയുടെയും ഒക്കെ അഭിപ്രായം. ഫജറിന് മുമ്പ് തന്നെ നാളെ നമ്മൾ നോമനുഷ്ഠിക്കുന്നു എന്ന നിയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ ആരെങ്കിലും ഫജർ വരെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവന്റെ സോമ ബാത്തിലാണ്, അവന്റെ ഫർളു സോമ ബാത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പല ആൾക്കാർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ്, റമദാൻ 30 ദിവസവും എല്ലാ ദിവസവും നിയത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല, ഒരു നിയത്ത് എല്ലാ ദിവസത്തേക്കും മതിയോ എന്നുള്ള കാര്യം. ഒരു നിയത്ത് എല്ലാ ദിവസത്തേക്കും മതിയാവുമോ? അതല്ല, എല്ലാ ദിവസവും പുതുതായി നമ്മൾ നിയത്ത് വെക്കേണ്ടതുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റമദാനിലെ നോമനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ, നോമനുഷ്ഠിക്കുക എന്നുള്ള കാര്യം, അത് ഒരു ഇബാദത്താണ്. അതൊരു ഇബാദത്താണ്. ഒരു ഇബാദത്തിന് ഒരു നിയത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റമദാനിലെ ആദ്യ ദിവസം, റമദാനിലെ ആദ്യ ദിവസം, ഈ 30 ദിവസം വരാൻ പോകുന്ന എല്ലാ ദിവസവും നോമ്പെടുക്കണം എന്ന ഒരു ആഗ്രഹം, എന്ന ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ ആ നിയത്ത് പുതുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയും ഇമാം മാലിക്കിന്റെയും ഇത്തരത്തിലുള്ള അഹ്ലു സുന്നയുടെ ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഒരു ദിവസം നമ്മൾ റമദാനിന്റെ ആദ്യത്തിൽ നിയത്ത് വെക്കുക, ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ദിവസവും ഞാൻ നോമനുഷ്ഠിക്കും. ഇനി വല്ല കാരണത്താലും നമ്മൾ ഒരു ദിവസം നോമ്പ് മുറിക്കുകയാണെങ്കിൽ, വല്ല കാരണത്താലും ഒന്നിക്കൽ രോഗം അല്ലെങ്കിൽ യാത്ര ഇത്തരത്തിലുള്ള കാരണത്താൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ തുടങ്ങുമ്പോൾ വീണ്ടും മനസ്സിലുണ്ടാവണം എന്ന് മാത്രം. അതല്ലാതെ എല്ലാ ദിവസവും പുതുക്കണമെന്ന ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം, അത് പ്രബലമായ അഭിപ്രായമല്ല. മറിച്ച് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണെന്നാൽ, നോമ്പ് എന്നുള്ളത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ഒരു നിയത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അത്താഴം കഴിക്കുക എന്നുള്ളത് വലിയൊരു സുന്നത്താണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസഹ്ഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, തസഹ്ഹറു നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ്സഹൂരി ബറക, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. പല യുവാക്കളെയും സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ ഉറങ്ങാൻ വളരെയധികം താമസിക്കുകയും പിറ്റേന്ന് അത്താഴത്തിന് നേൽക്കാതെ നോമനുഷ്ഠിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം ഒഴിവാക്കുകയും അത്താഴത്തിന് വേണ്ടി പരിശ്രമിക്കുകയും അത്താഴം കഴിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക. കാരണം അത് വലിയ ബറക്കത്താണ്. ഒരു ദിവസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽപ്പെട്ട ഒരു വ്യക്തി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നു. അപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിക്കുകയായിരുന്നു. അപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ബറക, ഈ അത്താഴം എന്നുള്ളത് ഒരു ബറക്കത്താണ്. അഅതാകുമുല്ലാഹു ഇയാഹ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയൊരു ബറക്കത്താണ് അത്താഴം. ഫലാ തദഉ, അതുകൊണ്ട് നിങ്ങൾ ആ അത്താഴത്തെ ഒഴിവാക്കരുത് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബിയോട് പറഞ്ഞതായി ഇമാം നസാഇ റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അംറ് ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അക്ലതു സഹർ, നമ്മളും ബാക്കിയുള്ള കുഫാറുകൾ, ബാക്കിയുള്ള ജൂതന്മാരും നസ്രാണികളും തമ്മിലുള്ള നോമ്പിന്റെ വ്യത്യാസം എന്താണെന്നാൽ, നമ്മൾ അത്താഴം കഴിക്കുന്നു, അവർ അത്താഴം കഴിക്കുന്നില്ല എന്നാണെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുഫ്ഫാറുകളുടെ അമലുകളിൽ എതിരാവൽ അത് ദീനിൽ ഒരു അമലാണ്. കുഫ്ഫാറുകളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കുഫ്ഫാറുകളോട് യോജിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ അവരോട്, അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും അത്താഴത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, അസ്സഹൂറു മിൻ ഖസായിസി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് അത്താഴം എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞതായി നമ്മൾക്ക് കാണാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അത്താഴത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അത്താഴം കഴിവിന്റെ പരമാവധി ചിന്തിപ്പിക്കാൻ വേണ്ടി വിശ്വ പരിശ്രമിക്കുക. പല ആൾക്കാരും കൂടുതൽ സൂക്ഷ്മതയുടെ പേരിൽ സുബ്ഹ് വാങ്ങുന്ന കുറെ സമയം മുമ്പ് തന്നെ അത്താഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, തസഹർനാ മഅ റസൂലില്ലാഹ്, ഒരു ദിവസം ഞങ്ങളുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അത്താഴം കഴിച്ചു. അങ്ങനെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. കൊൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, പറയാണ്, അപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളുടെ അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ എത്ര സമയമുണ്ട്? അത്താഴം കഴിച്ചതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏകദേശം എത്ര സമയമുണ്ട് എന്ന് സൈദ് ബിൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദറ 50 ആയ, ഏകദേശം ഒരു 50 ആയത്ത് പാരായണം ചെയ്യുന്ന സമയം മാത്രം. ഒരു 50 ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ്, അത്രയും വളരെ കുറഞ്ഞ സമയം മാത്രമേ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അത്താഴത്തിനും സുബ്ഹ് ബാങ്കിനും തമ്മിൽ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്താഴം സൂക്ഷ്മതയുടെ പേരിലൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കഴിക്കരുത്, മറിച്ച് ഫജ്ർ ബാങ്കിന് അടുത്തുകൊണ്ട് അത്താഴം കഴിക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അത്താഴം കഴിച്ചാൽ പള്ളിയിലേക്ക് പെട്ടെന്ന് പോവാറുണ്ട് ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി. പള്ളിയിലേക്ക് പെട്ടെന്ന് പോവാറുണ്ട് ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി എന്ന് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അതുകൊണ്ട് അത്താഴത്തിന്റെ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അത്താഴം കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അല്ലാഹുവിന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുമെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ റഹ്മത്ത് നൽകും, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ അടിമക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്താഴം ഭിന്നിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അത്താഴം ഒരിക്കലും ഉണങ്ങാതെ കഴിക്കുക എന്നുള്ളതും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ നാടുകളിലെ ചില പള്ളികളിൽ ചെയ്യുന്നത് പോലെ അത്താഴത്തിന്റെ സമയമായാൽ അല്ലെങ്കിൽ റമദാനിന്റെ ദിവസങ്ങളായാൽ ഫജറിന്റെ ബാങ്ക് കുറച്ച് നേരത്തെ കൊടുക്കും, അതേപോലെ തന്നെ മഗ്രിബിന്റെ ബാങ്ക് കുറച്ച് വൈകിച്ചും കൊടുക്കും. അവർ പറയുന്നത് എന്താണ്? ഇത് സൂക്ഷ്മതയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു സൂക്ഷ്മത സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ല. എല്ലാ ദിവസവും കൊടുക്കുന്ന ഫജറിന്റെ ബാങ്ക് ഏത് സമയമാണോ, ആ മാസത്തിൽ കൊടുക്കേണ്ട സമയം ഏതാണോ, അതനുസരിച്ചല്ലാതെ കുറച്ച് നേരത്തെ കൊടുക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, ചില ആൾക്കാർ അഖറുൽ ഫിത്ർ, അവർ സൂക്ഷ്മതയുടെ പേരിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി വൈകിപ്പിച്ചു. വഅജ്ജലു സുഹൂർ, അവർ സൂക്ഷ്മതയുടെ പേരിൽ അത്താഴം കുറച്ച് നേരത്തെ കഴിച്ചു. വഖാലഫു സുന്ന, അവർ ഇങ്ങനെ ചെയ്തത് കൊണ്ട് അവർ സൂക്ഷ്മതയല്ല സ്വീകരിച്ചത്. ഖാലഫു സുന്ന, അവർ പ്രവാചകന്റെ സുന്നത്തിനാണ് എതിർ പ്രവർത്തിച്ചത്. ലിദാലി ഖല്ല അൻഹുമുൽ ഖൈർ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അരികിൽ ഖൈർ വളരെ കുറവാണ്. വഖത്തു റഫീഹിമുൽ ശർ, അവരുടെ വളരെയധികം ഷെറുണ്ട് എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളാ പറയുന്നു. അത്താഴത്തിന്റെ വിഷയത്തിൽ എല്ലാവരും വളരെയധികം ശ്രദ്ധയുള്ളവരാവുക. അത്താഴം എന്തായാലും കഴിക്കുക, അത് വളരെ കുറച്ചാണെങ്കിലും അത്താഴം കഴിക്കുക. ആ ഒരു പറക്കത്തിന് വേണ്ടി ജൂതന്മാരോട് എതിരാവാൻ, നസ്രാണികളോട് എതിരാവാൻ, റസൂലിന്റെ സുന്നത്തെ ഹയാത്താക്കാൻ നമ്മളെല്ലാവരും നിർബന്ധമായും അത്താഴം കഴിക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നോമ്പ് മുറിക്കുന്ന വിഷയം. നോമ്പ് മുറിക്കുന്ന വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്ത് ഖൈറിലായിരിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് മുറിക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കാന നബി യുഫ്തിറു ഖബ്ല അൻ യുസല്ലി അലാ റുതുബാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കൽ റുതുബകളിലായിരുന്നു. റുതുബ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, അത് ആ രീതിയിൽ ഉണങ്ങുന്നതിന് മുമ്പ് അതിനൊരു അവസ്ഥയുണ്ട്, കുറച്ചുണങ്ങിയതും കുറച്ച് പച്ചയും. ആ ഒരു അവസരത്തിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള റുതുബകൾ കൊണ്ടായിരുന്നു പ്രവാചകൻ നോമ്പ് മുറിച്ചിരുന്നത്. ഇനി ആർക്കെങ്കിലും അത് കിട്ടുന്നില്ല എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തത്? ഫതുമൈറാ, ചില ഈത്തപ്പഴം കൊണ്ട്, ഈത്തപ്പഴങ്ങൾ കൊണ്ട് റുതുബ കിട്ടുന്നില്ല എങ്കിൽ ഈത്തപ്പഴം കൊണ്ട്, ഫൈൻ ലം തകുൻ സുമൈറാ, ഇനി ഈത്തപ്പഴവും ഇല്ലെങ്കിലോ, അല്പം വെള്ളം കുടിച്ചുകൊണ്ടാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കാറ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നോമ്പ് മുറിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നോമ്പ് മുറിച്ചതിന് ശേഷം ഒരു ദുആ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു കാന യഖൂൽ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിച്ചാൽ പറയാറുണ്ട്, ദഹബ ളമഉ വബതല്ലത്തിൽ ഉറൂഖു വതബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ذهب الظما وابتلت العروق وثبت الاجر ان شاء الله ഈ പ്രാർത്ഥന നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് മുറിച്ചതിന് ശേഷം പറയാറുണ്ട് എന്ന് നമ്മൾക്ക് സഹീഹായ ഹദീസുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഹദീസുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഈ ഹദീസ് നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പൊതുവെ പരിചയമുള്ള പ്രാർത്ഥന ഇതല്ല. അവർ പറയാറ് അല്ലാഹുമ്മ ലക സൂംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നുള്ള പ്രാർത്ഥനയാണ് നോമ്പ് മുറിക്കുമ്പോൾ. വാസ്തവത്തിൽ ഈ ഒരു പ്രാർത്ഥന നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ഹദീസ് ളൈഫാണ്, ആ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞതുപോലെ ഫിൽ ഹദീസി സ്വഹീഹ് ഹുനിയതുൻ അനിൽ ഹദീസി ളൈഫ്, സ്വഹീഹായ ഹദീസ് ഉണ്ടായിരിക്കെ ഒരിക്കലും ളൈഫായ ഹദീസിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന ذهب الظما وانثلت العروق وثبت الاجر ان شاء الله എന്ന പ്രാർത്ഥന എല്ലാവരും പഠിക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നോമ്പുകാരനെ സംബന്ധിച്ച് ഏറ്റവും വളരെ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു പദവിയാണ് മഹത്വമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ ഇമാം ഇബ്നു മാജാ റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാതത്തുൻ, മൂന്ന് വിഭാഗം ആൾക്കാർ, ലാ തുറദ്ദു ദഅവതുഹും, അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല തള്ളിക്കളയുകയില്ല. മൂന്ന് വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയുകയില്ല. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, അസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെ, ഏത് സമയമാണോ അവൻ നോമ്പ് ആരംഭിച്ചത് അത് മുതൽ നോമ്പ് മുറിക്കുന്നത് വരെയുള്ള അവന്റെ പ്രാർത്ഥന നബിസല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുന്നതാണെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമത്തെ വിഭാഗം ദഅവത്തുൽ മഗ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ആദാബുകൾ, ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അത്താഴത്തിന്റെ വിഷയവും അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന കാര്യവും ഇനിയും ധാരാളം കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾക്ക് അതൊക്കെ കുറച്ചു കുറച്ചായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ എനിക്കും നിങ്ങൾക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്. നിർബന്ധമായും എല്ലാ ദിവസവും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, അതിൽ ഒന്നാമത്തേത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. ആരെങ്കിലും മോശമായ വാക്ക്, മോശമായ പ്രവർത്തനം ഇതൊക്കെ ഒഴിവാക്കുന്നില്ല എങ്കിൽ അവന്റെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നില്ല എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മോശമായ വാക്കുകൾ, മോശമായ സംസാരം, സഹോദരനെ സംബന്ധിച്ച് നീമത്ത് നമീമത്ത് പറഞ്ഞ് നടക്കുക, കളവ് പറയുക, അയൽവാസിയെ വേദനിപ്പിക്കുക, കൂട്ടുകാരനെ വേദനിപ്പിക്കുക, ബാക്കിയുള്ള ആൾക്കാർക്ക് ദ്രോഹം ചെയ്യുക, ഇത്തരത്തിലുള്ള ധാരാളം ഹറാമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം തെറ്റുകളായ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഒരു നോമ്പുകാരനെ സംബന്ധിച്ച് നിർബന്ധമായും അവൻ ഒഴിവാക്കേണ്ടതുണ്ട്, നിർബന്ധമായും ഒഴിവാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം നസാഇ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചത്, റുബ്ബ സായിമിൻ, എത്ര എത്ര നോമ്പുകാരാണ്, എത്ര എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ജൂ, ഈ നോമ്പുകാർക്ക് അവരുടെ നോമ്പ് കാരണം ഉള്ളത് വെറും വിശപ്പ് സഹിക്കൽ മാത്രമാണ്, അതല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ അവർക്ക് വലിയ പ്രതിഫലമൊന്നുമില്ല ഈ നോമ്പിന്റെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മോശമായ വാക്കുകൾ, മോശമായ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനുവദനീയമല്ല. ഇമാം ഔസാഇ, ഇമാം അഹ്ലിസ്ലാം അദ്ദേഹം പറയുന്നു, ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ അവന്റെ നോമ്പ് ബാത്തിലായി, ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ അവന്റെ നോമ്പ് ബാത്തിലായി. ഇമാം ഇബ്നു ഹസ്മൽ അന്ദുലുസി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ആരെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ, ആരെങ്കിലും മഅസിയ ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലായി എന്ന് ഇമാം ഇബ്നു ഹസ്മ റഹിമഹുള്ള പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും ബാക്കിയുള്ളവരെ കുറ്റം പറയാനോ, വഴക്കിടാനോ, ഗീബത്ത് പറയാനോ, നമീമത്ത് പറയാനോ, ഫസാദ് ഉണ്ടാക്കാനോ, ഫിതനയുണ്ടാക്കാനോ ഒന്നിനും നമ്മൾ പരിശ്രമിക്കരുത്. നോമ്പിൽ അല്ലാഹുവുമായിട്ട് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചാലോ,
ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിച്ചാലോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ്, നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരനാണെങ്കിൽ അവൻ ചീത്തയായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിച്ചു, ഇങ്ങോട്ട് വന്ന് മോശത്തരം പറഞ്ഞു എന്നാൽ ഫല്യഖുൽ, ഈ നോമ്പുകാരൻ പറയണം, ഇന്നി മുറുഹുൻ സ്വാഇം, ഇന്നി മുറുഹുൻ സ്വാഇം, എനിക്ക് നോമ്പുണ്ട്, നിന്നെ പോലെ ചീത്ത വിളിക്കാൻ എനിക്കാവൂല, ഇന്നെ പോലെ അടി കൂടാൻ എനിക്കാവുകയില്ല എന്ന് ആ നോമ്പുകാരൻ പറഞ്ഞുകൊള്ളട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിക്കുക, അവയവങ്ങളെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, ചെവിയെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ നിഅമത്തുകളെ ഒരിക്കലും ഹറാമിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം കളയരുത്. നമ്മൾ മറിച്ച് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, വളരെയധികം ബന്ധം വേണം നമ്മൾക്ക് ഖുർആനുമായിട്ട് എല്ലാ സാഹചര്യത്തിലും. അത് റമദാനാവുമ്പോൾ ഒന്നുകൂടി അധികരിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി അലൈഹി സലാം യൽഖാഹു ജിബ്രീൽ ഫീ റമളാൻ ഫയദാരിസുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സലാത്തു വസലാമായി ഖുർആൻ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഓതാറുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ആ ഒരു മഹത്തം പരിശുദ്ധമായ റമദാൻ മാസത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം മിസ്വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. മിസ്വാക്ക് പല്ലിലേക്കുക എന്നുള്ളത് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ ദുഹ്ര നമസ്കാരത്തിന് ശേഷം മിസ്വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് ചില ആൾക്കാർ പറയുന്നതായി കാണാം. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രമാണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സാഹചര്യത്തിലും മിസ്വാക്ക് ഉപയോഗിക്കുന്നതായും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മിസ്വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റല്ല. പിന്നെ ഐമിന്റെ അമാനത്തിന് വേണ്ടി സൂചിപ്പിക്കട്ടെ, ദുഹറിന് ശേഷം മിസ്വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന അഭിപ്രായം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും ആ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അവനെ മുസ്ലിയാക്കാനോ അവനെ വാലിലാക്കാനോ അവനെ ഫാസിഖാക്കാനോ ഒന്നും നമ്മൾ പോകേണ്ട. മറിച്ച് അതിനൊരു തെളിവും സ്ഥിരപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് സമയം നമ്മൾക്ക് മിസ്വാക്ക് ഉപയോഗിക്കാം? ഇതാണ് ഇമാം ബുഖാരിയുടെയും ഇമാം ഇബ്നു തൈമിയയുടെയും ഷൈഖുൽ ഇസ്ലാം അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫയുടെയും ഇമാം ഇബ്നു ഹസ്മിനെയും ഇതുപോലുള്ള എല്ലാ പണ്ഡിതന്മാർ അഭിപ്രായം. നമ്മൾ മിസ്വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വുദു ചെയ്യുന്ന സന്ദർഭത്തിൽ മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ലഖീസ് ബിൻ സബർ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബാലിഗ ഫിൽ ഇസ്തിൻശാ ഇല്ലാ അൻ തകൂന സായിമ, നീ നോമ്പുകാരനായിരിക്കുമ്പോൾ മാത്രം മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക. മൂക്കിൽ അധികമായി വെള്ളം കയറ്റരുത്. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരാൾ വുദു ചെയ്യുന്ന സന്ദർഭത്തിൽ മൂക്കിൽ വെള്ളം നന്നായി കയറ്റാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നോമ്പുകാരനാണെങ്കിൽ മൂക്കിന്റെ പുറം ഭാഗം ഒന്ന് വൃത്തിയാക്കുക, അകത്ത് താഴെയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നല്ലാതെ മുകളിലേക്ക് വെള്ളം വലിച്ച് കയറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായി ഇമാം അബൂദാവൂദും ഇമാം തിർമിദി റഹിമഹുള്ളാഹിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദാബുകളും ഈ അഹ്കാമുകളും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പകർത്തുക, ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ ദഅവ ചൊച്ചിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ നോമനുഷ്ഠിക്കുക, എന്നിട്ട് റമദാൻ മാസം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകും മുമ്പ് നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ കഴുകി കളയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ റമദാൻ മാസം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المستضعفين في كل مكان. اللهم انصر اخواننا المستضعفين في كل مكان. اللهم جنب المسلمين الفتن. اللهم عليك بالكفرة. اللهم عليك بالفجرة. اللهم عليك باليهود. اللهم عليك باليهود والنصارى فانهم لا يعجزونك. اللهم جنب المسلمين الفتن ما ظهر منها وما بطن. اللهم ارزق المسلمين المآلات الحميدة والنهايات الرشيدة. إنه تعالى سميع الدعاء وهو أهل الرجاء. حسبنا الله ونعم الوكيل.